സകലവും മാറി. സൂര്യന് കീഴിൽ പ്രയത്നിക്കുന്ന സകല പ്രയത്നത്താലും മനുഷ്യന് എന്ത് ലാഭം? ഒരു തലമുറ പോകുന്നു, മറ്റൊരു തലമുറ വരുന്നു, ഭൂമി ഒന്നേക്കു നിലനിൽക്കുന്നു. സൂര്യൻ ഉദിക്കുന്നു, സൂര്യൻ അസ്തമിക്കുന്നു, ഉദിച്ച സ്ഥലത്തേക്ക് തന്നെ ബന്ധപ്പെട്ട് ചെല്ലുന്നു. കാറ്റ് തെക്കോട്ട് ചെന്ന് വടക്കോട്ട് ചുറ്റി വരുന്നു, പരിവർത്തനം ചെയ്യുന്നു. സകല നദികളും സമുദ്രങ്ങളും ഒഴുകി വരുന്നു, എന്നിട്ടും സമുദ്രം നിറയുന്നില്ല. നദികൾ ഒഴുകിയില്ലായിടത്തേക്ക് പിന്നെയും പിന്നെയും ചെല്ലുന്നു. സകല കാര്യങ്ങളും സമാവാഹങ്ങളാവുന്നു, മനുഷ്യൻ പറഞ്ഞാൽ തീരുകയില്ല. കണ്ണിട്ട് കണ്ണിന് തൃപ്തി വരുന്നില്ല, കേട്ടിട്ട് ചെവി നിറയുന്നതുമില്ല. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതുമാവുന്നു. സൂര്യന് കീഴിൽ പുതിയതായി യാതൊന്നുമില്ല. ഇത് പുതിയതെന്ന് പറയത്തക്കോണം വല്ലതുമുണ്ടോ? നമുക്ക് മുമ്പേ പണ്ടത്തെ കാലത്ത് തന്നെ അതുണ്ടായിരുന്നു. പുരാതന ജനത്തെ കുറിച്ച് ഓർമ്മയില്ലല്ലോ. വരുവാനുള്ളവരെ കുറിച്ച് പിന്നത്തേതിൽ വരുവാനുള്ളവർക്കും ഓർമ്മയുണ്ടാകുകയില്ല. സഭാപ്രസംഗിയായ ഞാൻ എരുസലേമിൽ ഇസ്രായേലിന് രാജാവായിരുന്നു. ആകാശത്തിന് കീഴിൽ സംഭവിക്കുന്നതൊക്കെയും ജ്ഞാനത്തോടെ ആരാഞ്ഞറിയേണ്ടതിന് ഞാൻ മനസ്സുവെച്ചു. ഇത് ദൈവം മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തവല്ലാത്ത കഷ്ടപ്പാട് തന്നെ. സൂര്യന് കീഴെ നടക്കുന്ന സകല പ്രവൃത്തികളും ഞാൻ കണ്ടിട്ടുണ്ട്. അവയൊക്കെയും മായയും യഥാപ്രയത്നവും അത്രേ. വളവുള്ള നേരെയാക്കുവാൻ മഹിയ, കുറവുള്ളത് എന്ന് തീർപ്പാനും മഹിയ. ഞാൻ മനസ്സിൽ ആലോചിച്ച് പറയുന്നത്, എരിശിലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം ജ്ഞാനം ഞാൻ സമ്പാദിച്ചിരിക്കുന്നു. എന്റെ ഹൃദയം ജ്ഞാനവും അറിവും ധാരാളം പ്രാപിച്ചിരിക്കുന്നു. ജ്ഞാനം ഗ്രഹിപ്പാനും ശാന്തും പോഷത്തും അറിവാനും ഞാൻ മനസ്സുവെച്ചു. ഇതും വൃഥാപ്രയത്നം എന്ന് കണ്ടു. ജ്ഞാന ബാഹുല്യത്തിൽ വ്യസന ബാഹുല്യമുണ്ട്. അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഞാൻ എന്നോട് തന്നെ പറഞ്ഞു, വരിക, ഞാൻ നിന്നെ സന്തോഷം കൊണ്ട് പരീക്ഷിക്കും, സുഖം അനുഭവിച്ചു കൊള്ളുക. എന്നാൽ അതും മായ തന്നെ. ഞാൻ തിരിയെ കുറിച്ച് അത് ഭ്രാന്തെന്നും സന്തോഷത്തെ കുറിച്ച് അതുകൊണ്ടെന്ത് ഫലമെന്നും പറഞ്ഞു. മനുഷ്യർക്ക് ആകാശത്തിന് കീഴേ ജീവര്യന്തും ചെയ്യുവാൻ നല്ലത് ഏതെന്ന് ഞാൻ കാണുവോളം എന്റെ ഹൃദയം എന്നെ ജ്ഞാനത്തോടെ നടത്തിക്കൊണ്ടിരിക്കെ ഞാൻ എന്റെ ദേഹത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാനും കോശത്വം പിടിച്ചുകൊള്ളുവാനും എന്റെ മനസ്സിൽ നിരൂപിച്ചു. ഞാൻ മഹാപ്രവൃത്തികളെ ചെയ്തു, എനിക്ക് അരമനകളെ പണിതു, മുന്തിരിത്തോട്ടങ്ങളെ ഉണ്ടാക്കി. ഞാൻ തോട്ടങ്ങളെയും ഉദ്യാനങ്ങളെയും ഉണ്ടാക്കി, അവയിൽ സകലവിധ ഫലവൃക്ഷങ്ങളെയും നട്ടു. വൃക്ഷം വെച്ച് പിടിപ്പിച്ചിരുന്ന തോപ്പ് നനപ്പാൻ കുളങ്ങളും കുഴികുഴിപ്പിച്ചു. ഞാൻ ദാസന്മാരെയും ദാസിയെയും വിലയ്ക്ക് വാങ്ങി. വീട്ടിൽ ജനിച്ച ദാസന്മാരും എനിക്കുണ്ടായിരുന്നു. എരിശിലേമിൽ എനിക്ക് മുമ്പുണ്ടായിരുന്നു അധികം ആടുമാടുകളായ ദിവസമ്പത്ത് എനിക്കുണ്ടായിരുന്നു. ഞാൻ വെള്ളിയും പൊന്നും ദാസന്മാർക്കും സംസ്ഥാനങ്ങൾക്കുള്ള ഭണ്ഡാരവും സംഗീതക്കാരെയും സംഗീതകാരുത്തികളെയും പ്രമോദമായ അനവധി സ്ത്രീജനത്തെയും സമ്പാദിച്ചു. ഇങ്ങനെ ഞാൻ എനിക്ക് മുമ്പ് എരിശിലേമിൽ ഉണ്ടായിരുന്ന എല്ലാവരിലും മഹാനായി അഭിവൃദ്ധി പ്രാപിച്ചു. ഞാനും എന്നിൽ ഉറച്ചു നിന്നു. എന്റെ കണ്ണ് ആഗ്രഹിച്ചെന്ന് ഞാൻ അതിനെ നിഷേധിച്ചില്ല. എന്റെ ഹൃദയത്തിന് ഒരു സന്തോഷവും വിലക്കിയില്ല. എന്റെ സകല പ്രയത്നവും നിമിത്തം എന്റെ ഹൃദയം സന്തോഷിച്ചു. എന്റെ സകല പ്രയത്നത്തിലും എനിക്കുണ്ടായ അനുഭവം ഇത് തന്നെ. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി. എല്ലാ മായയും ഇതാ പ്രയത്നവും അത്രേ. സൂര്യന്റെ കീഴിൽ യാതൊരു ലാഭവുമില്ല എന്ന് കണ്ടു. ഞാൻ ജ്ഞാനവും ഭാന്തും കോശത്തവും നോക്കുവാൻ തിരിഞ്ഞു. രാജാവിന്റെ ശേഷം വരുന്ന മനുഷ്യൻ എന്ത് ചെയ്യും? പണ്ട് ചെയ്തത് തന്നെ. വെളിച്ചമിരളിനേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നത് പോലെ ജ്ഞാനം ഭോഷത്തേക്കാൾ ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ജ്ഞാനിക്ക് തലയിൽ കണ്ണുണ്ട്, ഭോഷൻ ഇരുട്ടി നടക്കുന്നു. എന്നാൽ അവർക്കെല്ലാവർക്കും ഗതിയൊന്നു തന്നെ എന്ന് ഞാൻ ഗ്രഹിച്ചു. ആകയാൾ ഞാൻ എന്നോട്, ഭോഷനും എനിക്ക് ഗതിയൊന്നു തന്നെ, പിന്നെ ഞാൻ എന്ത് അധികം ജ്ഞാനം സമ്പാദിക്കുന്നുവെന്ന് പറഞ്ഞു. ഇതും മായത്രയെന്ന് ഞാൻ മനസ്സിൽ പറഞ്ഞു. പോഷനെ കുറിച്ചാവട്ടെ, ഞാനിയെ കുറിച്ചാവട്ടെ, ശാശ്വതമായ ഓർമ്മയില്ല. വരും കാലത്ത് അവരൊക്കെ മറന്നുപോകും. അയ്യോ, പോഷൻ മരിക്കുന്നത് പോലെ ഞാനിയും മരിക്കുന്നു. അങ്ങനെ സൂര്യന് കീഴേ നടക്കുന്ന കാര്യം എനിക്ക് അനിഷ്ടമായതുകൊണ്ട് ഞാൻ ജീവനെ വെറുത്തു. എല്ലാ മായയും ഇതാ പ്രയത്നവും അത്രേ. സൂര്യന് കീഴേ ഞാൻ പ്രയത്നിച്ച പ്രയത്നമൊക്കെയും ഞാൻ വെറുത്തു. എന്റെ ശേഷം വരുവാനിരിക്കുന്ന മനുഷ്യന് ഞാൻ അത് വെച്ചേക്കേണ്ടി വരുമല്ലോ. അവൻ ജ്ഞാനിയായിരിക്കുമോ പോഷനായിരിക്കുമോ ആർക്കറിയാം. എന്തായാലും ഞാൻ സൂര്യന് കീഴിൽ പ്രയത്നിച്ചതും ജ്ഞാനം വിളങ്ങിച്ചതുമായ സകല പ്രയത്ന ഫലത്തിന്മേലും അവൻ അധികാരം പ്രാപിക്കും. അതും മായത്രേ. ആകയാൽ സൂര്യന് കീഴിൽ പ്രയത്നിച്ച സർവപ്രയത്നത്തെ കുറിച്ചും ഞാനെന്റെ ഹൃദയത്തെ നിരാശപ്പെടുത്തുവാൻ തുടങ്ങി. ഒരുത്തൻ ജ്ഞാനത്തോടും അറിവോടും സാമർഥ്യത്തോടും കൂടെ പ്രയത്നിക്കുന്നു. എങ്കിലും അതിൽ പ്രയത്നിക്കാത്ത ഒരുത്തന് അവൻ അതിനെ അവകാശമായി വെച്ചേക്കേണ്ടി വരുന്നു. അതും മായയും വലിയ തിന്മയും അത്രേ. സൂര്യന് കീഴേ പ്രയത്നിക്കുന്ന സകല പ്രയത്നം കൊണ്ടും ഹൃദയപരിശ്രമം കൊണ്ടും മനുഷ്യനെന്ത് ഫലം? അവന്റെ നാളുകളൊക്കെയും ദുഃഖകരവും അവന്റെ കഷ്ടപ്പാട് വ്യസനകരവുമല്ലോ. രാത്രിയിലും അവന്റെ ഹൃദയത്തിന് സ്വസ്ഥതയില്ല. അതും മായത്രേ. തിന്നുകുടിച്ച് തന്റെ പ്രയത്നത്താൽ സുഖം അനുഭവിക്കുന്നതല്ലാതെ മനുഷ്യന് മറ്റൊരു നന്മയുമില്ല. അതും ദൈവത്തിന്റെ കയ്യിൽ നിന്നുള്ളതെന്ന് ഞാൻ കണ്ടു. അവൻ നൽകിയിട്ടുള്ള അത് ആർ ഭക്ഷിക്കും? ആർ അനുഭവിക്കും? തനിക്ക് പ്രസാദമുള്ള മനുഷ്യനവൻ ജ്ഞാനവും അറിവും സന്തോഷവും കൊടുക്കുന്നു. പാപിക്കോ ദൈവം തനിക്ക് പ്രസാദമുള്ളതിന് അനുഭവമാകുവാൻ തക്കവണ്ണം തന്നെ സമ്പാദിക്കുകയും സ്വരൂപിക്കുകയും ചെയ്യുവാനുള്ള കഷ്ടപ്പാട് കൊടുക്കുന്നു. അതും മായയും ഇതാ പ്രയത്നവും അത്രേ. എല്ലാത്തിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സ്വകാര്യത്തിനും ഒരു കാലമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിപ്പാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പരത്താനൊരു കാലം, കൊല്ലുവാനൊരു കാലം, സൗഖ്യമാക്കുവാനൊരു കാലം, ഇടിച്ചു കളവാനൊരു കാലം, പണിവാനൊരു കാലം, കരവാനൊരു കാലം, ഇരിപ്പാനൊരു കാലം, വിളവിപ്പാനൊരു കാലം, നൃത്തം ചെയ്യുവാനൊരു കാലം, കല്ല് വെറുക്കി കളയുവാനൊരു കാലം, കല്ല് വെറുക്കി കൂട്ടുവാനൊരു കാലം, ആലിംഗനം ചെയ്യുവാനൊരു കാലം, ആലിംഗനം ചെയ്യാതിരിപ്പാനൊരു കാലം, സമ്പാദിപ്പാനൊരു കാലം, നഷ്ടമാവാനൊരു കാലം, സൂക്ഷിച്ചു വെപ്പാനൊരു കാലം, എറിഞ്ഞു കളവാനൊരു കാലം, കീറുവാനൊരു കാലം, തിന്നുവാനൊരു കാലം, മിണ്ടാതിരിപ്പാനൊരു കാലം, സംസാരിപ്പാനൊരു കാലം, സ്നേഹിപ്പാനൊരു കാലം, ദേഷ്യപ്പാനൊരു കാലം, യുദ്ധത്തിനൊരു കാലവും സമാധാനത്തിനൊരു കാലവും ഉണ്ട്. പ്രയത്നിക്കുന്നവന് തന്റെ പ്രയത്നം കൊണ്ട് എന്ത് ലാഭം? ദൈവ മനുഷ്യർക്ക് കഷ്ടപ്പെടുവാൻ കൊടുത്തിരിക്കുന്ന കഷ്ടപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു. എങ്കിലും ദൈവവാദിയോടൊന്നും ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ജീവപര്യന്തം സന്തോഷിക്കുന്നതും സുഖം അനുഭവിക്കുന്നതുമല്ലാതെ ഒരു നന്മയും മനുഷ്യർക്കില്ല എന്ന് ഞാൻ അറിയുന്നു. ഏത് മനുഷ്യനും തിന്നുകുടിച്ച് തന്റെ സകല പ്രയത്നം കൊണ്ടും സുഖം അനുഭവിക്കുന്നതും ദൈവത്തിന്റെ ദാനമാവുന്നു. ദൈവം പ്രവർത്തിക്കുന്നതൊക്കെയും ശാശ്വതമെന്ന് ഞാൻ അറിയുന്നു. അതിനോടൊന്നും കൂട്ടുവാനും അതിൽ നിന്നൊന്നും കുറപ്പാനും കഴിയുന്നതല്ല. മനുഷ്യർ തന്നെ ഭയപ്പെടേണ്ടതിനെ ദൈവം അത് ചെയ്തിരിക്കുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു, ഉണ്ടാകുവാനുള്ളത് മുമ്പുണ്ടായിരുന്നു തന്നെ. കഴിഞ്ഞുപോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. പിന്നെയും ഞാൻ സൂര്യന് കീഴെ ന്യായത്തിന്റെ സ്ഥാനത്ത് ന്യായക്കേടും നീതിയുടെ സ്ഥലത്ത് നീതികേടും കണ്ടു. ഞാൻ എന്റെ മനസ്സ് ദൈവം നീതിമാനെയും ദുഷ്ടനെയും ന്യായം പിടിക്കും. സകല കാര്യത്തിനും സകല പ്രവർത്തിക്കും ഒരു കാലമുണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെയും ഞാൻ മനസ്സിൽ വിചാരിച്ചത് ഇത് മനുഷ്യർ നിമിത്തമത്രേ. ദൈവം അവരെ ശോധന കഴിക്കേണ്ടതിനും തങ്ങൾ മൃഗങ്ങൾ മാത്രമെന്ന് അവർ കാണേണ്ടതിനും തന്നെ. മനുഷ്യർക്ക് ഭവിക്കുന്നത് മൃഗങ്ങൾക്കും ഭവിക്കുന്നു. രണ്ടിനും ഗതിയൊന്നു തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു. രണ്ടിനും ശ്വാസമൊന്നത്രേ. മനുഷ്യന് മൃഗത്തെക്കാൾ വിശേഷതയില്ല. സകലവും മായയല്ലോ. എല്ലാം ഒരു സ്ഥലത്തേക്ക് തന്നെ പോകുന്നു. എല്ലാം പൊടിയിൽ നിന്നുണ്ടായി, എല്ലാം വീണ്ടും പൊടിയായി തീരുന്നു. മനുഷ്യരുടെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ മൃഗങ്ങളുടെ ആത്മാവ് കീഴോട്ട് ഭൂമിയിലേക്ക് പോകുന്നുവോ ആർക്കറിയാം. അതുകൊണ്ട് മനുഷ്യൻ തന്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കുന്നതല്ലാതെ മറ്റൊരു നന്മയുമില്ല എന്ന് ഞാൻ കണ്ടു. അതുതന്നെ അവന്റെ ഓഹരി തന്റെ ശേഷം ഉണ്ടാവാനിരിക്കുന്നത് കാണുവാൻ ആർഹവനെ മടക്കി വരുത്തും. പിന്നെയും ഞാൻ സൂര്യന് കീഴെ നടക്കുന്ന പീഡനങ്ങളെയെല്ലാം കണ്ടു. പീഡിതന്മാർ കണ്ണീരൊഴുക്കുന്നു, അവർക്ക് ആശ്വാസപ്രദനില്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കയ്യാൽ അവർ ബലാത്കാരം അനുഭവിക്കുന്നു, എന്നിട്ടും ആശ്വാസപ്രദൻ അവർക്കില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരെക്കാൾ മുമ്പേ തന്നെ മരിച്ചുപോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ട് വയസ്സുകാരെക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യന് കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സാമർഥ്യമുള്ള പ്രവൃത്തിയൊക്കെയും ഒരുവനെ മറ്റുവനോടുള്ള അസൂയയിൽ നിന്ന് ഉളവാകുന്നുവെന്ന് ഞാൻ കണ്ടു. അതുമായും യഥാപ്രയത്നവും അത്രേ. മൂടൻ കൈയും കെട്ടിയിരിക്കുന്നു, സ്വന്തം മാംസം തിന്നുന്നു. രണ്ടു കൈയും നിറയെ അധ്വാനവും വൃതാപ്രയത്നമുള്ളതിനേക്കാൾ ഒരു കൈ നിറയെ വിശ്രാമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യന് കീഴെ മായ കണ്ടു. ഏകാഗ്രിയായ ഒരുത്തനുണ്ട്. അവനാരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവന്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവന്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ താൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു, സുഖാനുഭവം ത്യജിക്കുന്നു. ഇതും മായയുമല്ലാത്ത കഷ്ടപ്പാടുമത്രേ. ഒരുവനേക്കാൾ ഇരുവരേറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്തെക്കാൾ നല്ല പ്രതിഫലം കിട്ടുന്നു. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാഗ്രി വീണാലോ അവനെ എഴുന്നേൽപ്പിക്കാൻ ആരുമില്ലായതുകൊണ്ട് അവനയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് കുളിർമാറും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ കുളിർമാറും? ഒരുത്തനെ ആരെങ്കിലും അക്രമിച്ചാൽ രണ്ടുപേർക്ക് അവനോട് എതിർത്ത് നിൽക്കാം. മുപ്പരിച്ചരുടെ വേഗത്തിൽ അറ്റുപോവുകയില്ല. പ്രബോധനം കൈക്കൊള്ളാത്ത വൃദ്ധനും മൂടനുമായൊരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായൊരു ബാലും കൊള്ളാം. അവൻ മറ്റവന്റെ രാജ്യത്തിൽ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗ്രഹത്തിൽ നിന്ന് വരുന്നു. മറ്റവന് പകരം എഴുന്നേറ്റ ബാലന്റെ പക്ഷം സൂര്യന് കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവരൊക്കെയും ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യ ജനത്തിനൊക്കെയും തലവനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കുകയില്ല. അതും മായയും ഇതാ പോയെന്നു അത്രേ. ദേവാലയത്തിലേക്ക് പോകുമ്പോൾ കാൽ സൂക്ഷിക്ക. മൂടന്മാർ യാഗോർപ്പിക്കുന്നതിനേക്കാൾ അടുത്ത് എന്ന് കേൾക്കുന്നത് നല്ലത്. പരിജ്ഞാനമില്ലായകയാലല്ലോ അവർ ദോഷം ചെയ്യുന്നത്. അതിവേഗത്തിലൊന്നും പറയരുത്. ദൈവസന്നിധിയിൽ ഒരു വാക്കുചൊരിപ്പാൻ നിന്റെ ഹൃദയം ബന്ധപ്പെടരുത്. ദൈവം സ്വർഗത്തിലും നീ ഭൂമിയിലുമല്ലോ. ആകയാൽ നിന്റെ വാക്ക് ചുരുക്കമായിരിക്കട്ടെ. കഷ്ടപ്പാടിന്റെ ആധിക്യം കൊണ്ട് സ്വപ്നവും വാക്കുപെരുപ്പം കൊണ്ട് പോഷന്റെ ജലസനവും ജനിക്കുന്നു. ദൈവത്തിന് നേർച്ചു നേർന്നാൽ കഴിപ്പാനും താമസിക്കരുത്. മൂടന്മാരിലവന് പ്രസാദമില്ല. നീ നേർന്നത് കഴിക്ക. നേർന്നിട്ട് കഴിക്കാതെ ഇരിക്കുന്നതിനേക്കാൾ നേരാതെ ഇരിക്കുന്നത് നല്ലത്. നിന്റെ വായ് നിന്റെ ദേഹത്തിന് പാപകാരണമാകരുത്. അബദ്ധവശാൽ വന്നുപോയി എന്ന് നീ ദൂതന്റെ സന്നിധിയിൽ പറയുകയും അരുത്. ദൈവം നിന്റെ വാക്കുനിമിത്തം കോപിച്ചു. നിന്റെ കൈകളുടെ പ്രവൃത്തിയെ നശിപ്പിക്കുന്നത് എന്തിന്? സ്വപ്നദൂത്വത്തിലും വാക്കുവരിപ്പത്തിലും വർദ്ധതയുണ്ട്. നീയോ ദൈവത്തെ ഭയപ്പെടുക. ഒരു സംസ്ഥാനത്ത് ദുരിതനെ പീഡിപ്പിക്കുന്നതും നീതിയും ന്യായവും എടുത്ത് കളയുന്നതും കണ്ടാൽ നീ വിസ്മയിച്ചു പോകരുത്. ഉന്നതനും ഈടെ ഒരു ഉന്നതനും അവർക്ക് മീതെ അത്യുന്നതനും വ്യാപരിക്കുന്നു. കൃഷിതൽപ്പന്നായിരിക്കുന്ന ഒരു രാജാവ് ദേശത്തിനെല്ലാത്തിനും ഉപകാരമായിരിക്കും. ദ്രവ്യപ്രിയന് ദ്രവ്യം കേട്ടിട്ടും ഐശ്വര്യത്രേ. വസ്തുവകൾ വരുമ്പോൾ അതുകൊണ്ട് ഉപജീവിക്കുന്നവരും പെരുകുന്നു. അതിന്റെ ഉടമസ്ഥന് കണ്ണുകൊണ്ട് കാണുകയല്ലാതെ മറ്റെന്ത് പ്രയോജനം? വേല ചെയ്യുന്ന മനുഷ്യൻ അല്പമോ അധികമോ ഭക്ഷിച്ചാലും അവന്റെ ഉറക്കം സുഖകരമാവുന്നു. ധനവാന്റെ സമൃദ്ധിയോ അവനെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വല്ലാത്ത തിന്മയുണ്ട്. ഉടമസ്ഥൻ തനിക്ക് അനർത്ഥത്തിനായിട്ട് സൂക്ഷിച്ചു വെക്കുന്ന സമ്പത്ത് തന്നെ ആ സമ്പത്തെ നിർഭാഗ്യവശാൽ നശിച്ചു പോകുന്നു. അവനൊരു മകൻ ജനിച്ചാൽ അവന്റെ കയ്യിലൊന്നും ഉണ്ടാകുകയില്ല. അവൻ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെടുന്ന പോലെ നഗ്നമായി തന്നെ മടങ്ങിപ്പോകും. തന്റെ പ്രയത്നത്തിന്റെ ഫലമായിട്ട് അവൻ കയ്യിൽ ഒരു വസ്തുവും കൊണ്ടുപോവുകയില്ല. അതൊരു വല്ലാത്ത തിന്മ തന്നെ. അവൻ വന്നതുപോലെ തന്നെ പോകുന്നു. അവന്റെ വൃതാപ്രയത്നത്താൽ അവൻ എന്ത് പ്രയോജനം? അവന്റെ ജീവകാലമൊക്കെയും ഇരുട്ടിലും വ്യസനത്തിലും ദീനത്തിലും ക്രോധത്തിലും കഴിയുന്നു. ഞാൻ ശുഭവും ഭംഗിയുമായി കണ്ടത് ദൈവത്തിന് കൊടുക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ തിന്നു കുടിച്ച് സൂര്യന് കീഴെ താൻ പ്രയത്നിക്കുന്ന തന്റെ സ്വര പ്രയത്നത്തിലും സുഖമനുഭവിക്കുന്നത് തന്നെ. അതല്ലോ അവന്റെ ഓഹരി. ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തന്റെ ഓഹരി ലഭിച്ച് തന്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏത് മനുഷ്യനും അത് ദൈവത്തിന്റെ ദാനം തന്നെ. ദൈവം അവനെ ഹൃദയ സന്തോഷം അരുളുന്നത് കൊണ്ട് അവൻ തന്റെ ആയുഷ്കാലം ഏറെ ഓർക്കുകയില്ല. സൂര്യന് കീഴെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു തിന്മയുണ്ട്. അത് മനുഷ്യർക്ക് ഭാരമുള്ളതാകുന്നു. ദൈവം ഒരു മനുഷ്യന് ധനവും ഐശ്വര്യവും മാനവും നൽകുന്നു. അവൻ ആഗ്രഹിക്കുന്നതിനൊന്നിനും അവന് കുറവില്ല. എങ്കിലും അത് അനുഭവിക്കാൻ ദൈവം അവന് അധികാരം കൊടുക്കുന്നില്ല. ഒരു അന്യനത്രയേ അത് അനുഭവിക്കുന്നത്? അതുമായും അല്ലാത്ത വ്യാധിയും തന്നെ. ഒരു മനുഷ്യൻ 100 മക്കളെ ജനിപ്പിക്കുകയും ഏറെ സംവത്സരം ജീവിച്ച് ദീർഘായുസ്സായിരിക്കുകയും ചെയ്തിട്ടും അവൻ നന്മ അനുഭവിച്ച് തൃപ്തനാകാതെയും ഒരു ശവസംസ്കാരം പ്രാപിക്കാതെയും പോയാൽ ഗർഭമലസിപ്പോയ പിണ്ടം അവനേക്കാൾ നല്ലതെന്ന് ഞാൻ പറയുന്നു. അത് മായയിൽ വരുന്നു, അന്ധകാരത്തിലേക്ക് പോകുന്നു. അതിന്റെ പേര് അന്ധകാരത്തിൽ മറഞ്ഞിരിക്കുന്നു. സൂര്യനെ അത് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. മറ്റവനേക്കാൾ അധികം വിശ്രാമം അതിനുണ്ട്. അവൻ 1000 ആണ്ട് ജീവിച്ചിരുന്നിട്ടും നന്മ അനുഭവിച്ചില്ലെങ്കിൽ എല്ലാവരും ഒരു സ്ഥലത്തേക്ക് തന്നെയോ പോകുന്നത്. മനുഷ്യന്റെ പ്രയത്നമൊക്കെയും അവന്റെ വായ്പ വേണ്ടിയാകുന്നു. എങ്കിലും അവന്റെ കൊതിച്ച് മതി വരുന്നില്ല. മൂടനേക്കാൾ ഞാനിക്കെന്ത് വിശേഷതയുള്ളൂ? പരിജ്ഞാനമുള്ള സാധുവിന് ജീവനുള്ളവരുടെ മുമ്പിൽ നടക്കുന്നതിൽ എന്ത് വിശേഷതയുള്ളൂ? അഭിലാഷത്തിന്റെ സഞ്ചാരത്തേക്കാൾ കണ്ണിന്റെ നോട്ടം നല്ലത്. അത് മായയും ഇതാപ്രയത്നവും അത്രേ. ഒരുത്തൻ എന്തു തന്നെ ആയിരുന്നാലും അതിന് പണ്ട് തന്നെ പ്രവചിച്ചിരിക്കുന്നു. മനുഷ്യൻ എന്താകുമെന്ന് വിളിച്ചിരിക്കുന്നു. തന്നിലും ബലമേറിയവനോട് ബാധിക്കാൻ അവന് കഴിയില്ല. മായയെ വർദ്ധിപ്പിക്കുന്ന വാക്ക് പിടിച്ചാലും മനുഷ്യൻ എന്ത് ലാഭം? മനുഷ്യന്റെ ജീവിതകാലത്ത് അവൻ നിഴൽ പോലെ കഴിച്ചുകൂട്ടുന്ന വൃദ്ധമായുള്ള ആയുഷ്കാലത്തൊക്കെയും അവൻ എന്താകുന്നു നല്ലതെന്ന് ആർക്കറിയാം? അവന്റെ ശേഷം സൂര്യന് കീഴിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യനോട് ആർക്കറിയാം? നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സ്ഥല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും. സ്ഥിതിയേക്കാൾ ദർശനം നല്ലത്. മുഖം വാടിയിരിക്കുമ്പോൾ ഹൃദയം സുഖകരമായിരിക്കും. ജ്ഞാനിയുടെ ഹൃദയം വിലാപഭവനത്തിൽ ഇരിക്കുന്നു. മൂടന്മാരുടെ ഹൃദയമോ സന്തോഷഭവനത്തിൽ അത്രേ. മൂടന്റെ ഗീതം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസന കേൾക്കുന്നത് മനുഷ്യന് നല്ലത്. മൂടന്റെ ചിരി കുളത്തിന്റെ ഇഴയെ കത്തുന്ന മുള്ളിന്റെ പൊടുവെടുപ്പ് പോലെയാവുന്നു. അതും മായത്രേ. കോഴ ജ്ഞാനിയെ പൊട്ടനാക്കുന്നു, കൈക്കൂലി ഹൃദയത്തെ കെടുത്തു കളയുന്നു. ഒരു കാര്യത്തിന്റെ ആരംഭത്തേക്കാൾ അതിന്റെ അവസാനം നല്ലത്. ഗർവമാനസിനേക്കാൾ ക്ഷമാമാനസൻ ശ്രേഷ്ഠൻ. നിന്റെ മനസ്സിൽ അത്ര വേഗം നീരസുണ്ടാകരുത്. മൂടന്മാരുടെ മാർഗിലല്ലോ നീരസം വസിക്കുന്നത്. പണ്ടത്തെക്കാളും ഇപ്പോഴത്തേനേക്കാൾ നന്നായിരുന്നതിന്റെ കാരണം എന്തെന്ന് നീ ചോദിക്കരുത്. നീ അങ്ങനെ ചോദിക്കുന്നത് ജ്ഞാനമല്ലല്ലോ. ജ്ഞാനം ഒരു അവകാശം പോലെ നല്ലത്. സകല ഭൂവാസികൾക്കും അത് ബഹുവിശേഷം. ജ്ഞാനം ഒരു ശരണം, ദ്രവ്യവും ഒരു ശരണം. ജ്ഞാനമോ ജ്ഞാനിയുടെ ജീവനെ പാലിക്കുന്നു. ഇതത്രേ പരിജ്ഞാനത്തിന്റെ വിശേഷത. ദൈവത്തിന്റെ പ്രവൃത്തിയെ നോക്കുക. അവൻ വളച്ചതിനെ നേരെയാക്കുവാൻ ആർക്ക് കഴിയും? സുഖകാലത്ത് സുഖമായിരിക്ക, അനർത്ഥകാലത്തോ ചിന്തിച്ചു കൊള്ളുക. മനുഷ്യൻ തന്നെ ശേഷം വരുവാനുള്ളതൊന്നും ആരാഞ്ഞറിയാതിരിക്കേണ്ടതിന് ദൈവൻ രണ്ടിനെയും ഉണ്ടാക്കിയിരിക്കുന്നു. ഞാൻ എന്റെ മായാകാലത്തിതൊക്കെയും കണ്ടു. തന്റെ നീതിയിൽ നശിച്ചു പോകുന്ന നീതിമാനുണ്ട്, തന്റെ ദുഷ്ടതയിൽ ദീർഘായുസ്സിരിക്കുന്ന ദുഷ്ടനുമുണ്ട്. അത് നീതിമാനായിരിക്കരുത്, അത് ജ്ഞാനിയായിരിക്കേ വരുത്. നിന്നെ നീ എന്തിനു നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂടനായിരിക്കേ വരുത്. കാലത്തിനു മുമ്പേ നീ എന്തിനു മരിക്കുന്നു? നീ ഇത് പിടിച്ചുകൊണ്ടാൽ കൊള്ളാം. അതിങ്കിൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇവയെല്ലാറ്റിൽ നിന്ന് ഒഴിഞ്ഞുപോരും. ഒരു പട്ടണത്തിൽ 10 ബലശാലികൾ ഉള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധികം ബലം. പാപം ചെയ്യാതെ നന്മ മാത്രം ചെയ്യുന്ന ഒരു നീതിമാനും ഭൂമിയിലില്ല. പറഞ്ഞു കേൾക്കുന്ന സകല വാക്കിനും നീ ശ്രദ്ധ കൊടുക്കരുത്. നിന്റെ ദാസം നിന്നെ ശപിക്കുന്നത് നീ കേൾക്കാതിരിക്കേണ്ടതിന് തന്നെ. നീയും പല പ്രാവശ്യം മറ്റുള്ളവരെ ശപിച്ച പ്രകാരം നിനക്ക് മനോബോധമുണ്ടല്ലോ. ഇതൊക്കെ ഞാൻ ജ്ഞാനം കൊണ്ട് പരീക്ഷിച്ചു നോക്കി. ഞാൻ ജ്ഞാനം സമ്പാദിക്കുമെന്ന് ഞാൻ പറഞ്ഞു. എന്നാൽ അതെനിക്ക് ദൂരമായിരിക്കുന്നു. ഉള്ളത് ദൂരവും അത്യഗാധവുമായിരിക്കുന്നു. അത് കണ്ടെത്താവുന്നവൻ ആർക്ക് കഴിയും? ഞാൻ തിരിഞ്ഞറിയാനും പരിശോധിപ്പാനും ജ്ഞാനവും യുക്തിയും അന്വേഷിപ്പാനും ദുഷ്ടത പോഷത്തമെന്നും മൂഢത ഭ്രാന്തെന്നും ഗ്രഹിപ്പാനും മനസ്സ് വെച്ചു. മരണത്തെക്കാൾ കൈപ്പായിരിക്കുന്നു ഞാൻ കണ്ടു. ഹൃദയത്തിൽ കെണികളും വലകളും കൈകളിൽ സാക്ഷ്യങ്ങളുള്ള സ്ത്രീയെ തന്നെ ദൈവത്തിന് പ്രസാദമുള്ളവൻ അവളെ ഒഴിഞ്ഞ് രക്ഷപ്പെടും. പാവിയോ അവളാൽ പിടിപെടും. കാര്യമറിയേണ്ടതിനെ ഒന്നോടൊന്ന് ചേർത്ത് പരിശോധിച്ചു നോക്കിയിട്ട് ഞാനിതാവുന്നു കണ്ടതെന്ന് സഭാപ്രസംഗി പറയുന്നു. ഞാൻ ദാസികയുമായി അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിലും കണ്ടുകിട്ടാത്തത് 1000 പേരിൽ ഒരു പുരുഷനെ ഞാൻ കണ്ടെത്തി, എങ്കിലും ഇത്രയും പേർ ഒരു സ്ത്രീയെ കണ്ടെത്തിയില്ല എന്ന് അത്രേ. ഒരു കാര്യം മാത്രം ഞാൻ കണ്ടിരിക്കുന്നു, ദൈവം മനുഷ്യനെ നേരിള്ളവനായി സൃഷ്ടിച്ചു. അവരോ അനേകം സൂത്രങ്ങളെ അന്വേഷിച്ചു വരുന്നു. ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ? കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവനാ? മനുഷ്യന്റെ ജ്ഞാനമോ എന്റെ മുഖത്തെ പ്രകാശിപ്പിക്കുന്നു, കാഠിന്യം മാറിപ്പോകുന്നു. ദൈവസന്നിധിയിൽ ചെയ്ത സത്യമോർത്തിട്ട് രാജാവിന്റെ കൽപ്പന പ്രമാണിച്ചു കൊള്ളണം എന്ന് ഞാൻ പ്രബോധിപ്പിക്കുന്നു. നീ അവന്റെ സന്നിധി വിട്ടുപോകുവാൻ ബന്ധപ്പെടരുത്. ഒരു ദുഷ്കാര്യത്തിൽ ഇടപെടരുത്. അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നുണ്ടോ? രാജകൽപ്പന ബലമുള്ളത് നീ എന്ത് ചെയ്യുന്നു എന്നവനോട് ആർ ചോദിക്കും? കൽപ്പന പ്രമാണിക്കുന്നവനൊരു ദിവസവും സംഭവിക്കുകയില്ല. ഞാനിയുടെ ഹൃദയം കാലത്തെയും ന്യായത്തെയും വിവേചിക്കുന്നു. സകല കാര്യത്തിനും കാലവും ന്യായവും ഉണ്ടല്ലോ. മനുഷ്യന്റെ അരിഷ്ടത അവന് ഭാരമായിരിക്കുന്നു. സംഭവിക്കാനിരിക്കുന്നത് അവൻ അറിയുന്നില്ലല്ലോ. അതെങ്ങനെ സംഭവിച്ചുവെന്ന് അവനോടാർ അറിയിക്കും? ആത്മാവിനെ തടുപ്പാൻ ആത്മാവിന്മേൽ അധികാരമുള്ള ഒരു മനുഷ്യനുമില്ല. മരണ ദിവസത്തിന്മേൽ അധികാരമുള്ളവനുമില്ല. യുദ്ധത്തിൽ സേവാഭിമോചനമില്ല. ദുഷ്ടദാദുഷ്ടന്മാരെ വിടുവിക്കുകയില്ല. ഇതൊക്കെയും ഞാൻ കണ്ടു. മനുഷ്യന് മനുഷ്യന്റെ മേൽ അവന്റെ ദോഷത്തിനായി അധികാരമുള്ള കാലത്ത് സൂര്യന് കീഴിൽ നടക്കുന്ന സ്ഥല പ്രവൃത്തിയിലും ഞാൻ ദൃഷ്ടിവെച്ച് ദുഷ്ടന്മാരടക്കം ചെയ്യപ്പെട്ട് വിശ്രാമം പ്രാപിക്കുന്നത് നേർ പ്രവർത്തിച്ചവർ വിശുദ്ധ സ്ഥലം വിട്ടുപോകേണ്ടി വരികയും പട്ടണത്തിൽ മറച്ചപ്പെടുകയും ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു. അതും മായത്രേ. ദുഷ്പ്രവർത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായതുകൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. പാപി 100 പ്രാവശ്യം ദോഷം ചെയ്യുകയും ദീർഘായുസ്സോടെ ഇരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തെ ഭയപ്പെടുന്ന ഭക്തന്മാർക്ക് നന്മ വരുമെന്ന് ഞാൻ നിശ്ചയമായി അറിയുന്നു. എന്നാൽ ദുഷ്ടന് നന്മ വരികയില്ല. അവൻ ദൈവത്തെ ഭയപ്പെടാതിയാൽ നിഴൽ പോലെ അവന്റെ ആയുസ് ദീർഘമാകില്ല. ഭൂമിയിൽ നടക്കുന്നവരുമായുണ്ട്. നീതിമാന്മാർക്ക് ദുഷ്ടന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായത് ഭവിക്കുന്നു. ദുഷ്ടന്മാർക്ക് നീതിമാന്മാരുടെ പ്രവർത്തിക്ക് യോഗ്യമായതും ഭവിക്കുന്നു. അതും മായത്രയെന്ന് ഞാൻ പറഞ്ഞു. ബാറയ്ക്കുമോ? യഹോവയുടെ ന്യായ പ്രമാണം അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കരായ ഭാഗ്യവാന്മാർ. അവന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിച്ച് പൂർണ്ണഹൃദയത്തോടെ അവനെ അന്വേഷിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നീതിയോട് പ്രവർത്തിക്കാതെ എന്റെ വഴികളിൽ തന്നെ നടക്കുന്നു. നിന്റെ പ്രമാണങ്ങളെ കൃത്യമായി ആചരിക്കേണ്ടതിന് നീ അവയെ കൽപ്പിച്ചു വച്ചിരിക്കുന്നു. നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് എന്റെ നടപ്പ് സ്ഥിരമായെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ സകല കർശനങ്ങളെയും സൂക്ഷിക്കുന്നിടത്തോളം ഞാൻ ലജ്ജിച്ചു പോവുകയില്ല. നിന്റെ നീതിയുള്ളെ പഠിച്ചിട്ട് ഞാൻ പരമാർത്ഥ ഹൃദയത്തോളം നിനക്ക് സ്തോത്രം ചെയ്യും. ഞാൻ നിന്റെ ചട്ടങ്ങളെ ആചരിക്കും. എന്നെ അശേഷം ഉപേക്ഷിക്കരുതേ. ദൈവമേ സ്നേഹയോഗ്യമാകുന്നു. ബാറയ്ക്കുമോ?
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ. പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി.
ദൈവമായ രാത്രി വന്നതിനും വരവേക്കാൻ വാഴ്ത്തപ്പെട്ടവനാന്ന് ഉയരങ്ങളിൽ സ്തുതി.
ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഉത്സവഗ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച തോറും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ ആത്മീയ കൂട്ടായ്മ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യുന്നു. ഒരിക്കൽ കൂടി അനുഗ്രഹീതമായ ദിവസം നമുക്ക് വേണ്ടി സംഗമിക്കുവാൻ ദൈവം ഒരുക്കി തന്ന അവസരത്തെയും ആയുസ്സിനെയും ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവാശ്രയ ബോധത്തോട് ദുഃഖത്തോടെ ആരാധിക്കുവാൻ ഓരോ ദിവസവും ചെയ്തു തരുന്ന വലിയ നന്മകളെ നന്ദിപൂർവ്വം ആരാധനാപൂർവ്വം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് സ്തുതി അർപ്പിപ്പാലും സമർപ്പിക്കുന്ന ഗീതങ്ങളും ആലാപനകളും അപേക്ഷകളും ദൈവസന്നിധിയിൽ സ്വീകാര്യയോഗ്യമാകണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകാം. ഈ ശുശ്രൂഷയ്ക്ക് അടിസ്ഥാനപ്പെടുകയും ഇതിന് നേതൃത്വം നൽകുകയും എല്ലാ പിതാക്കന്മാരെയും വളരെ സ്നേഹത്തോടെ സ്മരിക്കുന്നു. സാന്നിധ്യം കൊണ്ട് നടക്കുന്ന എല്ലാ വൈദികരെയും, പ്രത്യേകിച്ച് മന്ത്രി വി.സി. വർഗീസച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പ്രിയപ്പെട്ട എൽദോ അച്ഛൻ, ബിജോയി അച്ഛൻ, എല്ലാ വൈദികരെയും വളരെ സ്നേഹാദരോടുകൂടി അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടുകൂടി ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചേർന്ന് സുവിശേഷ ഗീതങ്ങളിലെ ഓരോ ഗീതം ആലപിക്കാം. അതിനുശേഷം നമ്മുടെ ശുശ്രൂഷ തുറന്ന് നിർവഹിക്കപ്പെടുന്നതാണ്. ഇതിൽ പാട്ടെടുത്ത് വെച്ചിട്ടുണ്ട് അരമനയില്. അച്ഛാ ബിസി വെറിസേഷൻ
ഞാൻ വീട്ടിലച്ഛാ.
ഓക്കെ, നമുക്ക് ചേർന്ന വളരെ പരിചിതമാണ് ദൈവകൃപയിൽ.
മാമലച്ചൻ പള്ളിയിലല്ലേ?
നമുക്ക് ദൈവകൃപയിൽ ആശ്രയിച്ചെന്നുള്ള ഗീതം നമുക്ക് ചേർന്ന് എല്ലാവർക്കും അറിയാവുന്ന ഗീതമാണ്. നമുക്ക് ആ ഗീതം സമർപ്പിച്ചുകൊണ്ട് ശുശ്രൂഷ ആരംഭിക്കാം. ദൈവകൃപയിൽ ആശ്രയിച്ച് വഴികളെ ഞാൻ അറിഞ്ഞെന്നുള്ള ഗീതം നമുക്ക് ദൈവസന്നിധി സമർപ്പിക്കാം.
ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്
അവൻ വഴികളെ ഞാനറിഞ്ഞു അനുഗമിച്ചു
ella mari nilu
ഭക്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മാറഞ്ഞിരുന്ന ഒരു കൈ തീപോൾ കത്തിയെരിഞ്ഞൊരിക്കൽ തിരുമാറിൽ മാറഞ്ഞിരുന്ന ദൈവകൃപയിൽ ഞാനാശ്രയിച്ച് അവൻ വഴിയെ ഞാനറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവരുടലെ അനുഗമിച്ചിടും അവനുടെ ചുവരുകളെ
പിതാവിനും പുത്രനും പരിശുദ്ധാരോഹായിക്കും സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനാദേവം തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ, കൃപനിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ഞങ്ങളെ രക്ഷിച്ച് ആനന്ദമുള്ള പരദീസായിലാക്കിയ ബലവാനായിരിക്കുന്ന ദൈവം തമ്പുരാനെ, നീ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സർപ്പത്തിന്റെ ആലോചനയാൽ കൽപ്പനകളെ ഞങ്ങൾ ലംഘിക്കുകയും ഭാഗ്യമാകുകയും ചെയ്തപ്പോൾ ഞങ്ങളുടെ സംഗതിയിൽ നീ മൗനമായിരുന്നില്ല. എന്നാലോ ഞങ്ങളുടെ സ്ഥിരീകരണത്തിനായി വിശുദ്ധ ദുർഗദർശിമാരെ പറഞ്ഞയച്ചു. അന്ധകാലത്ത് മരണനിഴലിലും ഇരുന്നവരാ ഞങ്ങൾക്ക് കാലാവസ്ഥാനത്തിൽ നിന്റെ വാത്സല്യപുത്രനും ഞങ്ങളുടെ കർത്താവും ദൈവവുമായ യേശു മസിഹ ഉദിച്ചു. അവൻ പരിശുദ്ധ റൂഹായും വിശുദ്ധ കന്യക മറിയാമിലെന്നും ശരീരം ധരിച്ചുകൊണ്ട് ജീവന്റെ വഴി ഞങ്ങളെ പഠിപ്പിക്കുകയും പുനർജനനത്തെ ഞങ്ങൾക്ക് തരികയും ചെയ്തു. ഇതു ഹേതുവായിട്ട് കർത്താവേദനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു, കടങ്ങളുടെയും പാപങ്ങളുടെയും മോചനം ഞങ്ങൾക്ക് നൽകേണ്ടതേ. നീ സമാധാനത്തിന്റെ രാജാവാകയാൽ ആദ്യവും മന്ദവുമില്ലാത്തതിന്റെ വചനത്തിന്റെ ഉദയത്തോടുകൂടി സ്വർഗത്തിൽ നിറങ്ങിയിട്ടുള്ള സമാധാനം ഞങ്ങളോടുകൂടെയും ഞങ്ങളുടെ ഇടയിലും വസിക്കേണ്ടതേ. മാലാഖമാരാൽ സുവിശേഷിക്കപ്പെട്ട സന്തോഷം കൊണ്ട് ഞങ്ങളുടെ ആത്മാക്കളെയും ശരീരങ്ങളെയും നിറയ്ക്കേണ്ടതേ. എന്തെന്നാൽ നീ സകല സന്തോഷങ്ങൾക്ക് മേലായുള്ള സന്തോഷവും സകല പ്രകാശങ്ങൾക്ക് മേലായുള്ള പ്രകാശവുമാകുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളുടെ മേൽ കരുണ ചെയ്യണമേ. എന്തെന്നാൽ നിന്റെ തിരുനാമം ഞങ്ങളുടെ മേൽ വിളിക്കപ്പെട്ടിരിക്കുന്നു. നീ ഒഴികെ മറ്റൊരു ദൈവം ഞങ്ങൾക്കില്ല. പാപമരണം ഞങ്ങളിൽ ബലപ്പെടുന്നത് എന്റെ കർത്താവേ. സകല പരീക്ഷകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കേണ്ടവേ. ശത്രുവിന്റെ കളികളിൽ നിന്നും ഞങ്ങളെ വീണ്ടുകൊള്ളേണ്ടവേ. ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവൻ എഴുന്നിന്റെ വിശുദ്ധ കൽപ്പനകളെ നിവർത്തിക്കുവാനും സത്യത്തിലും പുണ്യത്തിലും വിശുദ്ധിയിലും സമാധാനത്തിലും നീതിയിലും നടക്കുവാനുമായി സമാധാനത്തിന്റെ കാലങ്ങളെ നിങ്ങൾക്ക് തരേണമേ. അത് ദൈവമാതാവായ വിശുദ്ധ കന്യക മറിയാമിന്റെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനകളാലും അപേക്ഷകളാലും തന്നെ.
പ്രിയക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഒന്ന് പി സി വർഗീസ് അച്ഛൻ, പ്രിയപ്പെട്ട ഐസക് അച്ഛൻ, പ്രിയപ്പെട്ട എൽദോ ഏലിയാസ് അച്ഛൻ, പ്രിയപ്പെട്ട ബിജോയി അച്ഛൻ, പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികളുടെ സമൂഹമേ, വീണ്ടും ഒരു ബുധനാഴ്ച കൂടി നമുക്ക് ഒരുമിച്ച് സംഗമിക്കുവാൻ ദൈവം നമ്മളിടയാക്കിയതിൽ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. പ്രാർത്ഥനയുടെ തുടക്കത്തിൽ ചില ഡിസ്ട്രാക്ഷനൊക്കെ ഉണ്ടായി. കാരണം ഞങ്ങളും എല്ലാവരും ഓരോ സ്ഥലത്തിരുന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. പലരും പല തിരക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എങ്കിലും പ്രാരംഭത്തിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ ക്ഷമിക്കണം എന്ന സ്നേഹത്തോടെ അമുഖമായിട്ട് ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. നമ്മൾ സങ്കീർത്തനം 37 സങ്കീർത്തനം ഇങ്ങനെ വായിക്കുന്നുണ്ട്. നിന്റെ വഴി യഹോവയെ പരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. അവരുടെ നീതിയെ പ്രസാദം പോലെയും അതിന്റെ ന്യായത്തെ മധ്യാഹ്നം പോലെയും പ്രകാശിക്കും. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. പലപ്പോഴും ജീവിതത്തിന്റെ പുതിയ വഴികൾ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. പലപ്പോഴും നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ കഴിവിനും അനുസൃതമായി നമ്മുടെ വഴികളെ നമ്മൾ തന്നെ കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണമെന്നില്ല. വഴി പകുതി വെച്ച് പിന്മാറേണ്ടി വരും, അല്ലെങ്കിൽ പോകുന്ന യാത്രയിൽ കാലിടറേണ്ടി വരും. പക്ഷെ ഇവിടെ സങ്കീർത്തനക്കാർ നമ്മൾ ഓർപ്പിക്കുകയാണ്, ഇന്ന വഴി യഹോവയിൽ ഫലം എത്തിക്കാം. ഞാനൊന്നുമില്ല, എനിക്കൊരു കഴിവുമില്ല എന്നുള്ള ബോധത്തോടുകൂടി നമ്മുടെ വഴികളെ യഹോവയിൽ ആശ്രയിക്കുമ്പോൾ, യഹോവയിൽ സമർപ്പിക്കുമ്പോൾ നാം എത്തിച്ചേരേണ്ട ലക്ഷ്യസ്ഥാനത്ത് അവൻ നമ്മളെ കൈപിടിച്ച് ഉയർത്തി നടത്തിക്കൊണ്ടുപോകുന്ന സംശയമൊന്നുമില്ല. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ വഴി മുടങ്ങേണ്ടുന്ന പല സാഹചര്യങ്ങൾ, അത് രോഗത്തിന്റെ രൂപത്തിലാണെങ്കിലും പല തടസ്സങ്ങളാണെങ്കിലും പല പ്രതിബന്ധങ്ങളാണെങ്കിലും പലപ്പോഴും ലോകം നമ്മളിങ്ങനെ കീഴിൽ വലിക്കാനായിട്ട് ശ്രമിക്കും. എങ്കിലും യഹോവയിൽ നമ്മുടെ ഹൃദയങ്ങളെ ഫലമേൽപ്പിക്കുമ്പോൾ, സമർപ്പിക്കുമ്പോൾ നാം വീണുപോകാതെ, നാം താഴെ പോകാതെ തന്റെ ബലമുള്ള സ്ഥലങ്ങളിൽ, ഭുജങ്ങളിൽ അവൻ തന്നെ വഹിക്കും എന്നുള്ള വിശ്വാസമാകട്ടെ നമ്മളെ നയിക്കേണ്ടത്. ഈ പ്രാർത്ഥനയൊക്കെ ആ ഒരു വിശ്വാസത്തിന്റെ ആത്മീയ ബോധങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു വാതായനമായി തീരുവാൻ ഇടയാക്കി തീർക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ധ്യാനത്തിന്റെ ദർശനം കൊടുക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട എൽദോ ഏലിയാസച്ചനാണ്. ഒരുപക്ഷെ കുട്ടിയച്ചനെ പരിചയം കാണും. അച്ഛന് സമീപകാലത്ത് നമ്മുടെ അമേരിക്കയിൽ വിസിറ്റിംഗിനായി വന്ന് ഇപ്പോഴും ഫ്ലോറിഡയിലുള്ള ഒരു പള്ളിയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുന്നു. അദ്ദേഹം അരമനയിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ അഭിയുന്ന തിരുവനന്തപുരത്തിന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ മദ്രാസ് അരമനയിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇടവക ശുശ്രൂഷകളൊക്കെ നടത്തുന്നു. തീർച്ചയായിട്ടും അച്ഛന്റെ സാന്നിധ്യം നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് ഒരു മുതൽക്കൂട്ടാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കൂടുതൽ ഈ പ്രാർത്ഥനയ്ക്ക് അച്ഛന്റെ സാന്നിധ്യവും ഒക്കെ നമുക്ക് കൂടുതൽ ബലമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും നിങ്ങളെല്ലാ പേരില് ഞാൻ അച്ഛനെ സ്വാഗതം ആശംസിക്കുകയും ചെയ്യണം. ഞാൻ അച്ഛനെ പരിചയപ്പെടുത്തിയാണ് അച്ഛൻ നമ്മുടെ മലങ്കര സഭയുടെ ഒരു തികഞ്ഞ ആത്മീക സ്വാമിയായി, അല്ലെങ്കിൽ ഒരു വലിയ ആത്മീയ ഒരു വലിയ മുനിയെ പോലെ ജീവിച്ച് സഭയ്ക്ക് വലിയൊരു ആത്മീയ നേതൃത്വം നൽകിയ പരിശുദ്ധ വിജിമോസ് ബാബായുടെ സെക്രട്ടറി ആയിട്ട് പ്രത്യേകിച്ച് തിരുമനസിന്റെ അന്ത്യകാലങ്ങളിലൊക്കെ കൂടെ നിന്ന് തിരുമനസിനെ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യമൊക്കെ പ്രിയപ്പെട്ട അച്ഛൻ ലഭിച്ചിട്ടുണ്ട്. അതൊരനുഗ്രഹമായിട്ട് അച്ഛന്റെ ജീവിതത്തിൽ അത് ഉണ്ടാകും എന്നുള്ള സംശയമൊന്നുമില്ല. അങ്ങനെ ശുശ്രൂഷിച്ചൊരു വൈദികരാണ് പ്രിയപ്പെട്ട അച്ഛൻ. അദ്ദേഹം നിലമ്പൂർ സ്വദേശിയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ ഈ കൂട്ടായ്മയിലൊക്കെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇപ്പൊ നമുക്കേർക്കും സുചിതമായ ഏറ്റവും പഴയ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനെ നിന്റെ സന്നിധിയിൽ ഞാൻ വരുന്നേ എന്നുള്ള ഗീതം ദൈവസന്നിധികൾക്ക് സമർപ്പിക്കാം. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ ദൈവം. അവന്റെ സന്നിധിയിൽ നമ്മളിന്ന് സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ അവന്റെ സമീപത്തേക്ക് അടുത്ത് വരുമ്പോൾ അവനിൽ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ ആശ്രയവും നമ്മുടെ നമ്പരാനിയാക്കി വെക്കുമ്പോൾ ജീവിതത്തിൽ ഒരിക്കലും മുടങ്ങാതെ, വീണുപോകാതെ, തന്റെ നിലംപരിച്ചാകാതെ തന്റെ ബലമുള്ള കുഞ്ഞുങ്ങളിൽ നമ്മെ വഹിക്കുന്നു. നമുക്ക് അവർ ചേർന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതോടെ എന്റെ സാന്നിധ്യം ഞാൻ വരുന്നു.
ദൈവത്തിന്റെ തിരുനാമത്തിന് മഹത്വം. അതിർമേരായ വൈദിക ശ്രേഷ്ഠരെ, പലയിടങ്ങളിലായിരുന്ന എന്റെ ശബ്ദം സ്തുതിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹമുണ്ട്. കർത്താവായ യേശു മിശിഹ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് എനിക്ക് തോന്നുന്ന ഒരു വിഷയമാണ് ഞാൻ ഇന്ന് അല്പസമയം ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവായ യേശു മിശിഹായുടെ വാത്സല്യ ശിഷ്യനായിരുന്ന യോഹന്നാൻ ശ്ലീഹായുടെ ഒന്നാം ലേഖനം അതിന്റെ 3:14 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. നാം മരണപ്പെട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. മനുഷ്യന്റെ സജീവമായ അവസ്ഥ, അയാൾ ജീവിക്കുന്ന സമൂഹത്തോടും അയാൾക്ക് ഉത്തരവാദിത്തപ്പെട്ട ഇടങ്ങളോടുമൊക്കെയുള്ള സജീവത നിലനിർത്താനുള്ള ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഈ വേദവാക്യത്തിൽ അന്തർലീനമായിട്ടുള്ളതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. യോഹന്നാൻ ശ്ലീഹായെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തിന്റെ അപ്പോസ്റ്റൽ എന്നാണ്. സ്നേഹത്തെക്കുറിച്ച് ക്രിസ്തുവിന്റെ വായിൽ നിന്ന്, ആ മുഖത്ത് നിന്ന് നേരിട്ട് കേട്ട് പഠിച്ച യോഹന്നാൻ ശ്ലീഹ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലും ലേഖനങ്ങളിലും പഠിപ്പിക്കലുകളിലും എല്ലാം സ്നേഹത്തിന്റെ ആഴത്തെക്കുറിച്ചും സ്നേഹം ഒരു മനുഷ്യന് ജീവൻ നൽകുന്നതിനെ കുറിച്ചും വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതാണ്, നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം എന്നതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഉദ്ദേശിക്കുന്നത്. ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകൾ മൃതരെ കൊണ്ട് നിറയുന്നൊരവസ്ഥയാണ്. മരിക്കുക അല്ലെങ്കിൽ മരണകരമായ അവസ്ഥ എന്നതുകൊണ്ട് ലിറ്ററലി അവിടെ ഉദ്ദേശിക്കുന്നത് ലിറ്ററലി മരിച്ച ഒരവസ്ഥയല്ല. മൃതരെ കൊണ്ട് നിറയുന്നു എന്ന് പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളിൽ, ക്രിസ്തുവിന്റെ ഉപദേശങ്ങളിൽ, കർത്താവായ യേശു മിശിഹായുടെ വിമർശനങ്ങളിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ജീവനോടിരുന്നിട്ട് മൃതരെ പോലെ നിർജീവ അവസ്ഥയിൽ അവരുടെ ചേതനകളും ബുദ്ധിയും അവരുടെ ഉത്തരവാദിത്തമെല്ലാം മരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ കർത്താവായ യേശു മിശിഹ ഏറ്റവും അധികം വിമർശിക്കുന്നു. അതാണ് ഭൂമി മൃതരെ കൊണ്ട് നിറയുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. ജീവന്റെ അടയാളങ്ങൾ നമ്മളൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മൾ എഴുന്നേൽക്കുന്നുണ്ട്, നമ്മുടെ പ്രഭാത കൃത്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മളുടെ കാര്യങ്ങളെല്ലാം ആ തടസ്സം കൂടാതെ ഒരു ദിവസം പൂർത്തിയാക്കുമ്പോൾ ജീവനുള്ളവരാണെന്നുള്ളതിന്റെ അടയാളമാണ്. പക്ഷേ ആത്മീയമായി ഒരു ആത്മീയ അവസ്ഥയിലേക്ക്, ഒരു ആത്മീയതയുടെ തലത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, കർത്താവിന്റെ അനുകാരികള അല്ലെങ്കിൽ അനുയായികളാകുമ്പോൾ, ആ ജീവൻ എന്നുള്ള വാക്കിന് ജീവൻ നിലനിർത്തും, ജീവനുള്ളത് എന്നുള്ളതിന് പല അർത്ഥ തലങ്ങളുണ്ട്. അതാണ് സാമൂഹികമായി അല്ലെങ്കിൽ സാംസ്കാരികമായി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് ജീവത, മറ്റുള്ളവർക്ക് സ്വയം ജീവൻ നിലനിർത്തുകയും മറ്റുള്ളവർക്ക് ജീവൻ പകർന്നു നൽകുവാൻ, ജീവിതങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാനുള്ള നമ്മുടെ വൈമുഖ്യം ഒരു തരം മരണകരമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ക്രിസ്തുവിനെ ശിഷ്യന്മാരെ വിളിച്ച് വിളിച്ച് അടുപ്പിക്കുന്ന സമയത്ത് ഒരാളോട് എന്നെ അനുഗമിക്കാന്ന് പറയുമ്പോൾ അയാൾ പറയുന്നൊരു മറുപടി ഉണ്ട്, ഞാൻ നിന്നെ അനുഗമിക്കാം, അതിനു മുമ്പ് ഞാൻ പോയി എന്റെ അപ്പനെ അടക്കിയിട്ട് വരാൻ അനുവാദം തരണം. അത് അതിന്റെ അർത്ഥം അയാളുടെ അപ്പൻ മരിച്ചു കിടക്കുന്നു എന്നുള്ളതല്ല. അയാൾക്ക് ചെയ്തു തീർക്കാനുള്ള ചില അയാളുടെ കുടുംബത്തോടും അല്ലെങ്കിൽ അയാളുടെ ഒരു കുടുംബ ബന്ധങ്ങളോട് ചെയ്തു തീർക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളെ കുറിച്ചാണ്. അതായത് ലെറ്റ് മീ കംപ്ലീറ്റ് മൈ ഡൊമസ്റ്റിക് അഫയേഴ്സ്, എന്റെ ഗാർഹികമായ അല്ലെങ്കിൽ എനിക്ക് എന്നോട് ബന്ധപ്പെട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങളെ പൂർത്തിയാക്കാനുള്ളൊരു സാവകാശം എനിക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവനവനിലേക്ക് തന്നെ ചുരുങ്ങുന്ന, അവനവനിലേക്ക് തന്നെ തിരിയുന്ന മനുഷ്യന്റെ ധാർമ്മികത, മനുഷ്യന്റെ നീതിബോധം, അത് അവനവനിലെ അവനവന്റെ കാര്യപൂർത്തീകരണത്തിന് വേണ്ടി തന്നെ ഒരു മനുഷ്യൻ തുനിയുമ്പോൾ, അതിനെയാണ് ക്രിസ്തു വിമർശിക്കുന്നത്. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ എന്ന് കർത്താവ് പറയുന്നത്. അപ്പോൾ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ കബറടക്കട്ടെ എന്ന് പറയുമ്പോൾ, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഒരു സാമൂഹിക ജീവിയായ ഒരു മനുഷ്യൻ അയാളുടെ ഉത്തരവാദിത്വ ബോധത്തിലേക്ക്, ചുറ്റുപാടുകളോട്, സമൂഹത്തോടുള്ള അയാൾ ഉറ്റുപാട്, അയാളുടെ ചുറ്റുപാടുകളിലേക്ക് ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളൊരു നിർദ്ദേശം കർത്താവായ യേശു മിശിഹ ഈ ശിഷ്യത്വത്തിലേക്ക് വിളിച്ചു വേർതിരിക്കുന്ന ഒരാൾക്ക് നൽകുന്നുണ്ട്. ജീവന്റെ ലക്ഷണം കാണിക്കുക എന്നുള്ളതാണ് പ്രധാനം. ഒരു ദുഃഖമുണ്ടാവുക എന്നുള്ളതാണ് ജീവൻ ഉണ്ടാവുക. ആത്മീയതയിൽ ജീവൻ ഉണ്ടാവുക, ജീവനുള്ള അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ നിലനിൽക്കുക, ജീവനുള്ള അവസ്ഥയിൽ ഒരു മനുഷ്യൻ നിലനിൽക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അയാൾക്ക് ഒരു പുതുക്കമുണ്ടാവുക എന്നുള്ളതാണ്. അയാള് വേറൊരു സൃഷ്ടിയായി രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. രൂപാന്തരണത്തെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, രൂപാന്തരണത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ, ഒരു മനുഷ്യന്റെ പൗലോസ് ലീഹ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. അപ്പൊ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറയുമ്പോൾ മൃതമായ അവസ്ഥയിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ജീവനുള്ള ഒരവസ്ഥയിലേക്ക് ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷനാണ് അവിടെ നടക്കുന്നത്. ആ ഒരു അവസ്ഥയിലേക്കാണ് ക്രിസ്തു നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ ആ ഒരു അർത്ഥത്തിലാണ് ഞാൻ ഇതിനെ വായിച്ചത്. ആ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നെന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. കർത്താവായ യേശു മിശിഹായുടെ പബ്ലിക് മിനിസ്ട്രിയിൽ ഈ സഹജീവികളോടുള്ള അല്ലെങ്കിൽ തന്റെ സൊസൈറ്റിയോടുള്ള ഒരു ഒരു റിലേഷൻ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വം എല്ലാ കാലവും നിലനിർത്താൻ ക്രിസ്തു ശ്രമിച്ചിട്ടുണ്ട്. ഊന്നി ഊന്നി അദ്ദേഹം ക്രിസ്തു പ്രവർത്തിച്ച അത്ഭുതങ്ങളിലും അടയാളങ്ങളിലും ക്രിസ്തുവിന്റെ വാക്കുകളിലുമെല്ലാം അന്തർലീനമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സമൂഹത്തോടുള്ള, സഹജീവികളോടുള്ള, അവരുടെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടുന്ന ആവശ്യമായ സാധന ആവശ്യമായ സംഗതികളിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതായിരുന്നു കർത്താവായ യേശു മിശിഹായുടെ ഏറ്റവും വലിയ പഠിപ്പിക്കലുകളും. അപ്പോൾ മനുഷ്യരായി ജീവിക്കാത്തവർ, മനുഷ്യനെ വളരെ പ്രത്യേകതകളുള്ള, വിവേക ബുദ്ധിയുള്ള ഒരു കാറ്റഗറിയായി ദൈവം തമ്മിൽ സൃഷ്ടിച്ചപ്പോൾ ആ മനുഷ്യൻ മനുഷ്യനായി ജീവിക്കാത്ത ഒരവസ്ഥയിൽ മനുഷ്യന് ലഭിച്ച വിശേഷണമാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവർക്ക് മരിച്ചതിന് തുല്യമായ ഒരവസ്ഥ. ബയോളജിക്കലി ലിവിംഗ് ആൻഡ് ജിയോഗ്രഫിക്കലി ഡെഡ്. ഇതാണ് മനുഷ്യന്റെ ആത്മീക സമൂഹം നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി. ഇത് തന്നെയാണ് ജീവിച്ചിരിക്കുന്നവർ മരിച്ചവരെ പോലെ. മരിച്ചുപോയവർ ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മിൽ നിന്ന് കടന്നുപോയവർ സജീവരായി നിലനിൽക്കുന്ന ഒരവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ പരിശുദ്ധ സഭയുടെ വിശ്വാസം അനുസരിച്ച് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥതയൊക്കെ നമ്മൾ വിശുദ്ധന്മാരെ, ഉദാഹരണം പരിശുദ്ധ പരിമൽ തിരുമേനിയും പാമ്പാട് തിരുമേനിയും ഒക്കെ, ഗീവറി സഹതായും ഒക്കെ നമ്മുടെ ആത്മീയതയിൽ നിറഞ്ഞു നിൽക്കുന്നതിന്റെ കാരണം അവര് ജീവിച്ചിരിക്കുമ്പോൾ അവര് സജീവത നിലനിർത്തിയവരായിരുന്നു. മരണശേഷവും അവരുടെ കാലശേഷവും അവരിന്നും നമ്മുടെയൊക്കെ ഉള്ളിൽ, നമ്മുടെയൊക്കെ സ്മരണകളിൽ ആ സജീവരായി ആ ചേതനയോടുകൂടി നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി. കാരണം ജീവിച്ചിരിക്കുന്നവരെ, അവരിൽ നിന്ന് ജീവന്റെ ഒരു ചൈതന്യമോ ജീവന്റെ ഒരു അടയാളമോ നമുക്ക് ലഭിക്കാതെ വരുമ്പോൾ, ജീവന്റെ ഒരു പ്രകാശം അന്വേഷിച്ചു ചെല്ലുന്ന ഒരാളിൽ നിന്ന് ആ ജീവന്റെ അടയാളം ലഭിക്കാതെ വരുമ്പോൾ അയാൾ മരിച്ചതിന് തുല്യമാണ്. അതാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചവരെ പോലെ ആകുന്ന മനുഷ്യർക്കിടയിൽ കടന്നുപോയിട്ടുള്ളവർ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടന്നുപോയിട്ടുള്ളവർ സജീവരായി നമുക്ക് പ്രചോദനം നൽകുന്നതിന്റെ ഒരു അടയാളം, ഒരു ലക്ഷണം ഇതാണ്. അപ്പോൾ മനുഷ്യൻ വെളിച്ചമുള്ളവനായി തീരുക അല്ലെങ്കിൽ സ്വയം പ്രകാശിക്കുന്നവനായി തീരുക എന്നുള്ള ഉത്തരവാദിത്വം കൂടി ഇതിനകത്തുണ്ട്. മരണം വിട്ട് ജീവനിൽ കടക്കുക എന്ന് പറഞ്ഞാൽ അയാൾ പ്രകാശമുള്ളവനായിരിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 8:16 നമ്മൾ വായിക്കുന്നുണ്ട്, വിളക്ക് കൊളുത്തിയിട്ട് ആരും അതിനെ പറകൊണ്ട് മൂടി വെക്കാറില്ല, എല്ലാവർക്കും പ്രകാശം കാണേണ്ടതിന് വിളക്ക് തണ്ടിന്മേലാണ് വെക്കുന്നത്. ഈ വിളക്ക് കൊളുത്തിയിട്ട് അതിനെ പറകൊണ്ട് മൂടി വെക്കുക എന്നുള്ളതിന് മനുഷ്യന്റെ ശരീരവും മനുഷ്യന്റെ ജീവിതവുമായി വളരെയധികം ബന്ധമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വിളക്ക് ശരീരത്തിനുള്ളിൽ നമ്മുടെ ആത്മ വിളക്കായി പരിഗണിക്കുമ്പോൾ ആ വിളക്കിനെ നമ്മളുടെ ശരീരമാകുന്ന പറകൊണ്ട് പലപ്പോഴും നമ്മൾ മൂടി വെക്കുന്നു. കാരണം ശരീരത്തിന്റെ പല സംഗതികൾ, നമ്മുടെ പ്രായത്തിന് ചെറുപ്പകാലത്ത് നമ്മൾ നമ്മുടെ ശരീരത്തിന്റെ പ്രത്യേകതകളിൽ നമ്മൾക്ക് പല കൗതുകങ്ങളും തോന്നാം. കുറച്ചുകൂടി മുതിർന്നു കഴിയുമ്പോൾ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ ശരീരത്തെ നമ്മൾ നോക്കിക്കാണുന്നതിനും വ്യത്യാസമുണ്ടാവുന്നുണ്ട് കൗമാരകാലത്തെല്ലാം. എന്നാൽ യൗവനത്തിൽ ശരീരത്തിന്റെ ആസക്തികളിലേക്ക് മനുഷ്യൻ അറിയാതെ വീണു പോകുന്നുണ്ട്. വാർദ്ധക്യത്തിലെത്തുമ്പോൾ ശരീരത്തിന്റെ രോഗാവസ്ഥയിലായിരിക്കുന്ന അവസ്ഥയിൽ അതിനെക്കുറിച്ച് വ്യാകുലപ്പെട്ടു പോകുന്ന, അപ്പോൾ അവനവനിൽ തന്നെയുള്ള ശരീരത്തിനുള്ളിലെ വിളക്കിനെ, ആത്മാവാകുന്ന വിളക്കിൽ ശരീരമാകുന്ന പറകൊണ്ട് മൂടി സ്വയം പ്രകാശിക്കാതെയും മറ്റുള്ളവർക്ക് ഈ പ്രകാശം നൽകാതെയും കഴിയുന്ന മനുഷ്യരെയാണ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃതർ മരിച്ചവർ എന്ന് വിശേഷിപ്പിക്കുന്നത്. ഒരു കഥ ഞാൻ വായിച്ചത്, ഒരു മനുഷ്യൻ അന്ധനായ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ അയാൾക്ക് ഒരു വിളക്ക് നൽകി. അപ്പോൾ ഈ അന്ധനായ മനുഷ്യൻ ചോദിച്ചു, എനിക്കെന്തിനാണ് വിളക്ക്? രാത്രിയിൽ പോകുമ്പോഴോ പകലോ എനിക്ക് രാത്രി എന്നോ പകലെന്നോ ഒരു വ്യത്യാസമൊന്നുമില്ല, എനിക്ക് വിളക്കിന്റെ ആവശ്യമില്ല. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്ത്, നിങ്ങൾക്കല്ല വിളക്ക്, ഈ വിളക്ക് കണ്ട് നിങ്ങളെ ആരും വന്ന് തട്ടാതിരിക്കാൻ വേണ്ടിയാണ്. അതൊരു യുക്തി ഉള്ള കാര്യമായി ഈ അന്ധന് തോന്നി. അയാൾ ആ വിളക്കുമായി ഇങ്ങനെ നടക്കുക. കുറെ കഴിഞ്ഞ് ഒരു മനുഷ്യൻ വന്ന് ഇയാളെ ഇടിക്കുന്നു. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം വന്നു. അയാൾ ചോദിക്കുന്നു, നിങ്ങൾക്ക് കണ്ണു കണ്ടുകൂടെ, എന്റെ കയ്യിൽ ഇരിക്കുന്ന വിളക്ക് കണ്ടിട്ടെങ്കിലും എന്നെ തട്ടാതെ നിങ്ങൾക്ക് പോയിക്കൂടായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ, കാറ്റ് നിങ്ങളുടെ വിളക്കിനെ അണച്ചു കളഞ്ഞു. ഇയാൾക്ക് വളരെ സങ്കടം തോന്നി. കാരണം തന്റെ കയ്യിൽ താൻ വഹിച്ചിരുന്ന ആ വിളക്ക് അണഞ്ഞു പോയത് ഈ മനുഷ്യൻ അറിയുന്നില്ല. ഇത് നമ്മുടെ ജീവിതവുമായി വളരെ വളരെ ദൃഢമായി ചിന്തിക്കേണ്ട ഒന്നാണെന്നാണ് എന്റെ വിചാരം. കാരണം ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിട്ടുള്ള വിളക്കിനെ അതെവിടെയോ അണഞ്ഞു പോകുന്നത്, എവിടെ വെച്ചോ അണഞ്ഞു പോകുന്നത്, എവിടെയോ അതിന്റെ പ്രകാശം എന്നേക്കുമായി നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അറിയാതെ പോകുന്നവരാണ് നമ്മൾ. അല്ലെങ്കിൽ മറ്റേതോ ബാഹ്യശക്തിയാൽ നമ്മുടെ ഉള്ളിലെ വിളക്കിനെ അണയുന്നത്, വിളക്ക് അണച്ച് മറ്റാരെങ്കിലും നമ്മുടെ വിളക്കിനെ അണച്ചത് തിരിച്ചറിയാൻ പാടില്ലാതെ ഇരുളിൽ വസിക്കുന്നവരാണ് പലപ്പോഴും. പല സാഹചര്യത്തിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ട അവസ്ഥയുണ്ടാകുന്നുണ്ട്. അപ്പോൾ അവനവന്റെ ഉള്ളിലെ വിളക്കിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. അവനവന്റെ ഉള്ളിലെ വിളക്കിനെ തിരിച്ചറിഞ്ഞ് അതിനെ പുറത്തെടുത്ത് അതിനെ വിളക്ക് തണ്ടിന്മേൽ വെച്ച് സ്വയം പ്രകാശിക്കണം. മറ്റുള്ള ഒരു പ്രകാശ സ്രോതസ്സിന്റെ കൂടെ അധികകാലം ജീവിക്കാൻ പറ്റില്ല. അവനവന്റെ വിളക്കിനെ, അവനവന്റെ വെളിച്ചത്തെ പുറത്തു കൊണ്ടുവരുവാനുള്ള ഒരു ആർജവം നമുക്കുണ്ടാവുക എന്നുള്ളതാണ്. അതാണ് മരണകരമായ അവസ്ഥയിൽ നിന്ന് ജീവനുള്ള ഒരു അവസ്ഥയിലേക്കുള്ള ഒരു മനുഷ്യന്റെ ട്രാൻസ്ഫോർമേഷൻ. കർത്താവ് ഏറ്റവും നിശിതമായി വിമർശിച്ച ഒരു വിഭാഗമായിരുന്നു യഹൂദ മത നേതൃത്വത്തെ. അവർക്ക് നൽകുന്ന ഒരു വിശേഷണം ഇതാണ്, നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറകളാണ്. അത് വളരെ രൂക്ഷമായ ഒരു വിമർശനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെള്ളതേച്ച ശവക്കല്ലറകൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു കല്ലറ പുറമേ വളരെ ഭംഗിയുള്ളതും അതിന് നമ്മൾ പെയിന്റ് അടിക്കുകയും അതിനെല്ലാം അതിന്റെ ഡെക്കറേഷൻ ഒക്കെ ചെയ്യും. പക്ഷെ അതിനകം എപ്പോഴും ജീർണാവസ്ഥയിലായിരിക്കും. അഴുകിയ മാംസവും എല്ലുകളും അങ്ങനെയുള്ള പല സംഗതികളും അത് അത്ര സുഖകരമായ ഒരു ഓർമ്മയല്ല നമുക്ക്. ഖബറിനകത്തെ കല്ലറയ്ക്കുള്ളിലെ അവസ്ഥ. അപ്പോൾ നമ്മുടെ പുറമേ നമ്മൾ വളരെ ഭംഗിയുള്ളവരും ആത്മീയതയുടെ മുഖമൂടി അണിഞ്ഞിട്ടുള്ളവരും നമ്മളുടെ ആലങ്കാരികമായി വളരെ വിനയത്തോടെയും ഭവ്യതയോടെയും സംസാരിക്കുന്നവരും ഒരു പ്രകടന ഒരു എല്ലാത്തിനും ഒരു ഭക്തി പ്രകടനം എല്ലാത്തിനെയും പ്രകടിപ്പിക്കുന്നതിൽ വ്യഗ്രത കാണിക്കുമ്പോൾ തന്നെ നമ്മുടെ അകം വളരെ, നമ്മുടെ ആന്തരികമായ അവസ്ഥ തീർത്തും ഇരുൾ നിറഞ്ഞ ഒരവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ഞാൻ എല്ലാവരെയും ഒരു വിമർശനാത്മകമായിട്ടല്ല ഞാൻ ഈ പറയുന്നത്, സാധാരണ ഒരു മനുഷ്യൻ കടന്നു പോകുന്ന അയാളുടെ ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു മനുഷ്യന്റെ, ഒരു സാധാരണ മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ജീവൻ നിലനിർത്തുക എന്ന് പറഞ്ഞാൽ അയാൾ സ്വയം പ്രകാശിക്കുന്നവനായി തീരുക എന്നുള്ളതാണ് അർത്ഥം. അയാൾക്ക് പ്രകാശം ഉണ്ടാകണമെങ്കിൽ അയാളുടെ ഉള്ളിലെ വിളക്കിനെ അയാൾ തന്നെ കണ്ടെത്തേണ്ട മറ്റൊരു ഒരു പ്രകാശ സ്രോതസ്സിനെ ആശ്രയമാക്കി അല്ലെങ്കിൽ അതിന്റെ വെളിച്ചത്തിൽ അധിക നാൾ മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയില്ല എന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്നുള്ള അവസ്ഥ നമുക്ക് സമൂഹത്തോടുള്ള നമ്മുടെ പ്രതിബദ്ധതയാണ്. തീർച്ചയായിട്ടും പലയിടങ്ങളിലും നമ്മൾ അത് കാണുന്നുണ്ട്. എല്ലാവരെയും എല്ലാം നെഗറ്റീവായിട്ട് കാണാനും പാടില്ല. കാരണം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ചില പ്രകൃതി ദുരന്തങ്ങളിൽ ജാതി മത ഭേദമന്യേ പ്രായമന്യേ ആണ് എല്ലാവരും പരസ്പരം സഹകരിക്കുന്നതും സഹായിക്കുന്നതും. ഇതെല്ലാം വെളിച്ചത്തിന്റെ അടയാളങ്ങളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദുഃഖകരമായ ഒരു അവസ്ഥയിൽ മാത്രം ഒരാൾക്ക് വെളിച്ചം പകർന്ന് നൽകുക എന്നുള്ളതല്ല നമ്മുടെ കർത്തവ്യം, നമ്മുടെ ഉത്തരവാദിത്വം. അതെല്ലാ കാലത്തും ആ വെളിച്ചം നിലനിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും സർവശക്തൻ ഇടയാക്കട്ടെ. സജീവരായി ജീവൻ നിലനിർത്തുന്ന ചൈതന്യമുള്ളവരായി തീരുവാൻ നമുക്കും നമ്മുടെ സഹജീവികൾക്കും അത് അർഹിക്കുന്ന രീതിയിൽ ആ ജീവൻ നിലനിർത്തുകയും ജീവൻ പകർന്നു നൽകുകയും അങ്ങനെ സജീവം നിലനിർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
വളരെ അനുഗ്രഹീതമായ ഒരു ജ്ഞാനം ഇന്നുകാൾ കൊണ്ടക്കം ഇടയായി എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. യോഹന്നാൻ സ്നീഹായുടെ ലേഖനത്തിലെ ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ട് മനുഷ്യ ജീവിതത്തിന്റെ സാങ്കല്പിക ഭാവത്തിൽ നിന്നും അതിന്റെ യാഥാർത്ഥ്യ ലോകങ്ങളിലേക്ക് എത്തിച്ചേരേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി വളരെ വളരെ ഗഹനമായ വളരെ ആഴമായ ഒരു സ്ഥലങ്ങളിലേക്കാണ് അച്ഛൻ നമ്മുടെ ചിന്തകളെ കൊണ്ടെത്തിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ രണ്ട് ഭാവങ്ങളെ ഉൾക്കൊള്ളുന്നുണ്ട്. രണ്ട് തലത്തിലുള്ള മനുഷ്യനെ അച്ഛൻ നമുക്ക് പ്രകാശിപ്പിച്ചു തന്നു. ഒന്ന് നിർജീവനായ മനുഷ്യനും രണ്ട് സജീവനായ മനുഷ്യനും. ചലിക്കുന്നുണ്ടെന്ന് നമുക്ക് സ്വയം ബോധമുണ്ടെങ്കിലും നമ്മളെ നിർജീവത്വം വെളിപ്പെടുത്തുന്ന തലത്തിലുള്ള പ്രവർത്തി പ്രകാശം നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യന്റെ അവസ്ഥ അതാണെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതോടൊപ്പം തന്നെ ഈ ലോകത്തിലില്ല എന്ന് നിർജീവനെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിലും ഇന്ന് നമ്മുടെ ഉള്ളിൽ ഒരു പ്രകാശ സ്തംഭമായി ജീവിക്കുന്ന വിശുദ്ധരായ മനുഷ്യരുടെ പരമൃത്യുവിനെ പറ്റിയുള്ള മനുഷ്യരെ അവരുടെ ജീവിതമൊക്കെ പരിശോധിക്കുമ്പോൾ അവരിന്ന് സജീവരാണെന്ന് നമ്മൾ പറയുന്നത്. നാമൊക്കെ ഈ ലോകത്തിൽ ജീവിച്ചിട്ട് നിർജീവനെന്ന് പറയുന്നുണ്ടെങ്കിലും ജീവനിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന മനുഷ്യർ ഇന്ന് ലോകത്ത് സജീവരായിട്ട് ജീവിക്കുന്നു. അവിടെയാണ് ലഭ്യമായ പ്രകാശത്തെ സമൂഹത്തിന് കാട്ടിക്കൊടുക്കുന്ന മനുഷ്യരുടെയൊക്കെ ജീവിതത്തിന്റെ പ്രത്യേകത. നമ്മളൊക്കെ മാമോദിസാൽ കൂടി പ്രകാശം ലഭിച്ചവരാണ്. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മളൊക്കെ ഈ ലോകത്തിലെ സന്തോഷം കൊണ്ടും ഈ ലോകത്തിൽ ജീവിക്കാനുള്ള കഷ്ടപ്പാടുകൊണ്ടൊക്കെ ലഭിച്ചിരിക്കുന്ന വെളിച്ചത്തെ അണച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും ദുസ്സഹമായ ഒരു അവസ്ഥയാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ അച്ഛൻ പറഞ്ഞ കഥകളും ഒക്കെ വളരെ വളരെ കാലിക പ്രസക്തി ഉള്ളതും പ്രത്യേകിച്ച് അച്ഛനടുത്ത ചിന്തയോട് വളരെ ചേർന്നത് യോജിക്കുന്നതുമായിരുന്നുള്ള വിഷയമൊന്നുമില്ല. വളരെ അനുഗ്രഹീതമായ ഒരു ധ്യാനം തന്ന് നമ്മളെ ധന്യമാക്കിയ പ്രിയപ്പെട്ട അച്ഛനോടുള്ള സ്നേഹവും നന്ദിയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. തുറന്നും അച്ഛന്റെ നല്ല വാക്കുകളും സജീവ നേതൃത്വം ഒക്കെ ഈ പ്രാർത്ഥനയ്ക്കുണ്ടാകണമേ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് അച്ഛനെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. തുടർന്നുള്ളത് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള അവസരമാണ്. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള വേദികൾ വായിക്കുന്നതിന് മുമ്പ് നമുക്ക് ചേർന്ന് കരുണാകടലെ ഞാൻ നോക്കും എന്നുള്ള ഗീതത്തിന്റെ ഏതാനും ഈരടികൾ പാടിയതിന് ശേഷം ഈ ഗീതം ഏതെത്രയായിരുന്നു ദേവിച്ച
187
നമ്പർ അതിന്റെ ഒരു 4-5 ലൈന് പാടിയതിനു ശേഷം നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നടത്താം.
Karuna kadale nyan mokkum deva daniyan bavam eruvi thiyare vaadi kaiyaiyo karuna menne so maaya ഞങ്ങൾ അത്യധികമായി സ്നേഹിക്കുന്ന കാരുണ്യമാണ് സ്വർഗീയ ദൈവമേ. അനുഗ്രഹീതമായ ഒരു പ്രഭാതം വീണ്ടും ഞങ്ങൾക്ക് ഒരുക്കി തന്നു. ഞങ്ങൾ വിവിധ സ്ഥലങ്ങളിലായിരുന്നാലും ഒരേ മനസ്സോടുകൂടി അവിടുത്തെ കുരിശിന്റെ താഴ്വരയിൽ അങ്ങയുടെ മുഖം നോക്കി ഞങ്ങളുടെ ആവശ്യങ്ങളെ ബോധിപ്പിക്കുവാനും ഞങ്ങളുടെ പ്രയാസങ്ങളെ ഏറ്റു പറയുവാനും ഞങ്ങളുടെ ബലഹീനതകളെ അനുതാപത്തോടെ ഏറ്റു പറഞ്ഞ് ഉച്ചീർണം പ്രാപിപ്പാനും തന്ന അവസരത്തെ ആർത്ത് സ്തുതിക്കുന്നു. ഹൃദയം തുറങ്ങിയവർക്ക് യഹോവ സമീപത്ത്. ദൈവമേ, ഹൃദയം തുറങ്ങി അങ്ങയുടെ അടുക്കിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അടുത്തിലേക്ക് ഇറങ്ങി വന്ന് ഞങ്ങളെ കേൾക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുവാനും അവിടുന്ന് മനസ്സാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് ദാനമായിട്ട് തന്നതല്ല ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ശരീരം പോലും അവിടുന്ന് കരുണാപരിസരം ഒരുക്കി തന്ന ദാനമാണെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ദൈവമേ, അവിടുന്ന് ഞങ്ങൾക്ക് ബലം നൽകിയില്ലെങ്കിൽ ചലിക്കുവാനോ ചിന്തിക്കുവാനോ പ്രവർത്തിക്കാനോ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ദൈവം, ഞങ്ങൾ താഴെ വീഴാതെ ഞങ്ങളെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. അവിടുത്തെ കരം ഞങ്ങളെ ഗ്രഹിക്കണമേ. അങ്ങയുടെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്ത് ജീവിക്കാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. പ്രത്യേകിച്ച് രോഗികളായി അനേകരുടെ പേരുകൾ ഞങ്ങൾ ആർത്തു. ഞങ്ങളുടെ ഓർമ്മയിൽ ഞങ്ങളുടെ മനസ്സിൽ അനേകം ആളുകളുടെ പേരുകളുണ്ട്. പ്രയാസവും ബുദ്ധിമുട്ടുകളും ഒക്കെ കടന്നു വരുമ്പോൾ വൈദ്യന്മാരുടെ ശുശ്രൂഷയേക്കാൾ അപ്പുറം, അവർ നൽകുന്ന ഔഷധങ്ങളേക്കാൾ അപ്പുറം, അങ്ങയുടെ നോട്ടവും അങ്ങയുടെ തലോടലും അങ്ങയുടെ സ്പർശനവും അങ്ങ് ഒരുക്കി തരുന്ന ആത്മവിശ്വാസങ്ങളും ഒക്കെ അവയെ അതിജീവിക്കാൻ അവിടെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ശ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും, എന്നെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും എന്നുള്ള സ്വരം കേൾക്കത്തക്കവണ്ണം ഞങ്ങളുടെ കാതുകളെ അവിടുന്ന് ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ആത്മീക അനുഭവമുള്ളവരാ ജീവിപ്പാൻ അവിടുന്ന് ഞങ്ങളെ പരിശീലിപ്പിക്കണമേ. പ്രയാസവും ലോകവും ഒക്കെ ശക്തമായിട്ട് ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ ദൈവമേ, അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ലക്ഷ്യബോധമല്ലാതെ ഞങ്ങൾ തളർന്ന് ഉറങ്ങുമ്പോൾ അങ്ങ് ഞങ്ങൾ സാന്ത്വനമായി, അങ്ങ് ബലമായി ഞങ്ങളെ വഴിതെളിയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉറ്റവര് വേർപെട്ട ദുഃഖം അനുഭവിക്കുന്ന കുടുംബങ്ങളെ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവിടെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ പേരോർത്തു. അനേക കുഞ്ഞുങ്ങളുടെ പേരുകൾ ഞങ്ങളുടെ ഓർമ്മയിലുണ്ട്. അവർക്കൊക്കെ അവിടുന്ന് ബുദ്ധിയും കഴിവും നൽകി അനുഗ്രഹിക്കണമേ. യുവാക്കന്മാർ യുവതികളെ ചെറുപ്പക്കാരെ ഒക്കെ അവിടുന്ന് നേർവഴിക്ക് നയിക്കണമേ. വഴിതെറ്റിപ്പോയ മക്കളെയൊക്കെ തിരിച്ചു കൊണ്ടുവരാറാണ്. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളെ സഹോദരങ്ങളെ ഓർക്കുന്നു. പരസ്പരം ഉൾക്കൊള്ളുവാനും സ്നേഹിക്കുവാനും കലഹിക്കാതെ സമചിത്തതയോടെ കാര്യങ്ങളെ കൈകാര്യമുള്ള കഴിവും പ്രാപ്തി അവർക്ക് പ്രദാനം ചെയ്യണമേ. വാർദ്ധക്യത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഏകരായി ജീവിക്കുന്നവരെയൊക്കെ രൂപാസമർപ്പിക്കുന്നു. ബലം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അവിടുന്ന് ബലമായി ആശ്വാസമായി കൂടെ ഇരുന്ന് ശക്തിപ്പെടുത്തണമേ. വിവാഹത്തിന് വേണ്ടി വരുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവരെ, ജോലി നഷ്ടപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജോലി ചെയ്യുന്നവർക്ക് ആരോഗ്യവും നല്ല പ്രതിഫലം ലഭിക്കണമേ. സഭയെ ഓർക്കുന്നു. നയിക്കുന്ന പരിചിത ഭാവതിരുമേനി ഓർക്കുന്നു. ഈ ഭദ്രാസനത്തെയും നയിക്കുന്ന തിരുമേനിയും എല്ലാ തിരുമേനിമാരെയും പ്രത്യേകമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയ സംഘടനയും മിഷൻ പ്രവർത്തനങ്ങളെ ഓർക്കുന്നു. അവിടെ ശുശ്രൂഷിക്കുന്നവരെ, സേവനം ചെയ്യുന്നവരെയൊക്കെ ദൃഢമാർപ്പിക്കുന്നു. ഈ ദേശത്തെയും മാതൃദേശത്തെയും ഭരണകർത്താക്കളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ കൂട്ടായ്മ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഇതിന് നേതൃത്വം നൽകുകയും ഇതിനുവേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും അവിടുന്ന് വാഴ്ത്തണം. പ്രത്യേകിച്ച് അനുഗ്രഹിക്കപ്പെട്ട ധ്യാനം നിർവഹിച്ച പ്രിയപ്പെട്ട അച്ഛനെ ഓർക്കുന്നു. ശുശ്രൂഷകളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഈ കൂട്ടായ്മ ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിന്റെ വിശുദ്ധിക്കും കൂടുതൽ അങ്ങയുടെ മുഖം കണ്ട് യാത്ര ചെയ്യാനുള്ള ഒരു പ്രചോദനമായി പരിശീലിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. കുറവുകളോടെ നീക്കി കളയണമേ. ഈ കൂട്ടായ്മ അവിടുന്ന് നയിക്കണമേ. ഇത് ഏറ്റവും നന്മയുടെ രീതിയിൽ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകത്തക്കൊണ്ടുള്ള കൃപകളെ ഞങ്ങൾക്ക് ചുരുങ്ങി കയറണമേ. ദൂരം ചാരമരിക്കുന്നില്ല പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവസ്ഥാനത്തിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന സ്ഥല വിശ്വാസികൾക്ക് സ്വർഗ്ഗഊർഷമില്ല ആശ്വാസം നൽകണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും എന്ന് വന്നാളും സ്തുതിച്ചു പോഴ്ത്തുവാനായിട്ട് തന്നെ
പറിക്കുമാർത്താവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധരായുടെ സംബന്ധ ആവാസവും നാം എല്ലാവരുടെ കൂടെയും പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിനോടുകൂടിയും നമ്മൾ ആവശ്യപ്പെട്ട എല്ലാ വിഷയങ്ങളോടുകൂടിയും ദൂരെയും ചാരിയും അയക്കുന്നതോടുകൂടിയും ഇത് കേൾക്കുന്നതോടുകൂടിയും സംബന്ധിക്കുന്നതോടെയും ഇപ്പോഴും എപ്പോഴും എന്നുവന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ധന്യമാർന്ന ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവരോടും ഉള്ള സ്നേഹം അറിയിക്കുന്നു. വസ്തുത പള്ളിയിൽ ആരും അധികം ആള് അച്ഛന്മാരൊന്നും ഇല്ലായിരുന്നിട്ടും അവിടെ ദൈവിച്ചാന് വളരെ ഭംഗിയായി അത് നയിച്ചു. പ്രത്യേകമായിട്ടുള്ള എല്ലാവരോടും പള്ളിയിലിരിക്കുന്ന എല്ലാ സ്നേഹിതരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഇതിൽ സംബന്ധിച്ച എല്ലാ വൈദികരോടും പ്രത്യേകിച്ച് വളരെ അനുഗ്രഹീതമായ ഒരു ചിന്ത നമുക്ക് പകർന്നു വന്ന അനുഗ്രഹം വെച്ച പ്രിയപ്പെട്ട എൽദോ ഇലിയാസ് അച്ഛനോടും വിശ്വസിച്ചൻ, അതുപോലെ തന്നെ നമ്മുടെ ഐസക് ബി പ്രകാശിച്ചൻ, ബിജോയിച്ചൻ, എല്ലാ വൈദികരോടുള്ള സ്നേഹം അറിയിക്കുന്നു. പള്ളിയിൽ കൂടിയിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് ഇതിന്റെ ഭാഗമാകുന്ന എല്ലാ ദൈവമക്കളെയും കരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ബൈബിൾ വായിച്ച പ്രിയപ്പെട്ട പ്രീതി, അതുപോലെ തന്നെ ഇതിന്റെ അദൃശ്യത്തെ ചുതലാണ് പ്രിയപ്പെട്ട മനോജ്, അല്പമേ അധികമായോ ഇതിനു വേണ്ടി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും പ്രാർത്ഥനാപൂർവ്വം നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു. ദൈവം നമ്മൾ അനേവരെയും വാഴ്ച അനുഗ്രഹിക്കുമാറാകട്ടെ.
ആമേൻ. താങ്ക് യു.